ഏത് സീന തുടങ്ങാൻ?
ലൂസി
റെഡി.
അവൻ കടൽ തീരത്തുകൂടെ നടക്കുമ്പോൾ കടലിൽ വലവീശിക്കൊണ്ടിരിക്കുന്ന പത്രോസിനെ കണ്ടു. അവൻ പത്രോസിനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവനാക്കും. തൽക്ഷണം അവൻ വലകൾ ഉപേക്ഷിച്ചു.
മണ്ണിന്റെ മണമുള്ള സൃഷ്ടികൾ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. ഇവിടെ ഓസ്ട്രേലിയയുടെ തലസ്ഥാനമായ കാൻബറയിൽ ഓസ്ട്രേലിയൻ മണ്ണിന്റെ മണമുള്ള ഒരു നാടക സംഘം ഉരുത്തിരിയുകയാണ്. ഓക്കെ തിയേറ്റർ. ഓസ്ട്രേലിയൻ ആദിമവർഗക്കാർക്ക് ഓക്കർ എന്നാൽ ഓസ്ട്രേലിയൻ മണ്ണ് എന്നാണ് അർത്ഥം. ഈ പേര് കടം കൊണ്ടാണ് കാൻബറയിലുള്ള ഒരു കൂട്ടം മലയാളികൾ ഓക്കർ തിയേറ്റർ എന്ന സംരംഭം തുടങ്ങിയിരിക്കുന്നത്. ഇവരുടെ ആദ്യ നാടകത്തിന്റെ റിഹേഴ്സൽ ഇവിടെ കാൻബറയിലെ ഗംഗാലി ലൈബ്രറിയിൽ നടക്കുകയാണ്.
അവൻ എന്തിനാണ് വന്നത്? പാടി കം.
The same attention. I told you this. The same attention.
അവന്റെ പേര് എന്താണെന്നാണ് പറഞ്ഞത്? What was his name?
Jappa.
എൻഎസ് മാധവൻ എന്ന മലയാളിയുടെ പ്രിയപ്പെട്ട എഴുത്തുകാരന്റെ ഹിഗ്വിറ്റ എന്ന ചെറുകഥയെ ഓസ്ട്രേലിയയിലെ ആസ്വാദകർക്ക് വേണ്ടി പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഇവരുടെ തുടക്കം. ഇന്ത്യയിലെ പല ഭാഗത്തു നിന്നുള്ള വിശ്വാസികളുള്ള ഡൽഹിയിലെ ഒരു പള്ളിയിലെ മലയാളി വികാരിയായ ഗീവർഗീസ് അച്ഛന്റെ ധർമ്മസങ്കടത്തിന്റെയും ആശയക്കുഴപ്പത്തിന്റെയും കഥയാണ് ഹിഗ്വിറ്റ. കൊളംബിയൻ ഫുട്ബോൾ ഗോൾ കീപ്പറായ ഹിഗ്വിറ്റയുടെ മാനസിക സംഘർഷത്തോട് താരതമ്യപ്പെടുത്തി എൻ എസ് മാധവൻ അവതരിപ്പിച്ച ഈ കഥ വേദിയിലേക്ക് എത്തിക്കുകയാണ് ഓസ്ട്രേലിയയിലെ ഈ നാടക സംഘം.
അങ്ങനെ ഇയാൾ വിശദിക്കുന്ന സമയത്ത് ബ്രേക്ക് ആവും, ബ്രേക്ക് ഡയലോഗ് പറയും, പ്ലസ് വീണ്ടും മൂവ്മെന്റ്സ്, ഇങ്ങനെ പോവാണ്. ഇങ്ങനെ പോയിട്ട് അവിടെ വരെ ചെല്ലുന്നു. അവിടുന്ന് ലാസ്റ്റ് ഡയലോഗ് കഴിയുമ്പോൾ വിസില് വരുന്നു. അവരെല്ലാവരും ഭയങ്കര ഫാസ്റ്റായി ഈ ഗോൾ പോസ്റ്റിലേക്ക് വരുന്നു. ഈ ഗോൾ പോസ്റ്റ് ഇത് ഈ കുട്ടി ഓടിക്കരുത്. ഇതാണ് സീക്വൻസ്.
നൂറ് വർഷത്തെ മലയാളം സാഹിത്യത്തിലെ ഏറ്റവും നല്ല ചെറുകഥയായി തെരഞ്ഞെടുക്കപ്പെട്ട ഹിഗ്വിറ്റ ഓസ്ട്രേലിയയിൽ അവതരിപ്പിക്കുന്നതിന്റെ സാംഗത്യം വ്യക്തമാക്കുകയാണ്. ഓക്കർ തിയേറ്ററിന്റെ സാരഥികളിൽ ഒരാളും ഈ നാടകത്തിലെ നായകനുമായ ശ്രീജിത് ഗംഗാധരൻ.
ഇതിന്റെ പുറകിൽ നമ്മൾ ഇത്രയും കാലം കാൻബറയില് നമ്മളൊരു അൺഒഫീഷ്യലായിട്ട് അല്ലെങ്കിൽ ഒരു അനൌദ്യോഗികമായിട്ട് രീതിയിൽ പല ആൾക്കാരും നാടകങ്ങളും ഷോർട്ട് ഫിലിം സിനിമകളൊക്കെ ചെയ്യണ്ടായിരുന്നു. അപ്പൊ നമ്മളിപ്പോ ഒരു ഓക്കർ തിയേറ്റർ എന്ന് പറഞ്ഞ് ഒരു തിയേറ്റർ ഫോം ചെയ്ത് അതിന്റെ ആദ്യത്തെ പ്രൊഡക്ഷനാണ് ഈ ഹിഗ്വിറ്റ. അപ്പോ അതിനുവേണ്ടി അപ്പൊ ഞങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഡ്രാമ സെലക്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഇതൊരു വ്യത്യസ്തമായ ഡ്രാമയാണ്. ഒരു സാധാരണ ഒരു സ്റ്റേജിലല്ല ഇത്, ഇതൊരു ഫുട്ബോൾ ഗ്രൗണ്ടിലാണ്, നമ്മൾ ഇൻഡോർ ഫുട്ബോൾ ഗ്രൗണ്ടിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരുന്നത്. അപ്പൊ ഇതിന് അത് ഭയങ്കര വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഡ്രാമ സെലക്ട് ചെയ്തത്.
അതുകൊണ്ട് മാത്രമാണ് അത് ചൂസ് ചെയ്യുന്നതെന്നാണോ പറയുന്നത്?
അതുകൊണ്ട് മാത്രമല്ല, അതിന്റെ ഈ പ്ലേയുടെ പുറകിൽ ഒരുപാട് മറ്റു കാര്യങ്ങൾ, അതിന്റെ രാഷ്ട്രീയമായാലും അതിന്റെ ഇന്നത്തെ ഒരു സാങ്കത്യമായാലും ഇന്നത്തെ ലോകവ്യവസ്ഥയിലുള്ള ഇന്നത്തെ അതിന്റെ സാങ്കത്യമായാലും എന്തുകൊണ്ടും പ്രാധാന്യമുള്ള ഒരു നാടകമാണ് ഹിഗ്വിറ്റ.
ഓക്കെ, ഓസ്ട്രേലിയൻ ഓഡിയൻസിന് എന്താണ് ഇതിനോട് റിലവൻസ് ഉണ്ടാവുക?
ഓസ്ട്രേലിയൻ ഓഡിയൻസിന് ഇതിനോട് റിലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മുടെ ഒരു കലാരൂപം എന്ന് പറഞ്ഞാൽ ഒരു ബോളിവുഡ് ഡാൻസ് മാത്രമല്ല, അതിലും എത്രയോ വലുതാണ് ഒരു ഇന്ത്യൻ ആർട്സ് ഫോം, അല്ലെങ്കിൽ നമ്മുടെ അതിന്റെ ഒരു ഇത്, ഒരു ഇന്ത്യൻ ആർട്ട് ഫോംസ് എന്ന് പറഞ്ഞാൽ എത്രയോ വലുതാണ്. അപ്പോ ഓസ്ട്രേലിയൻ ഓഡിയൻസിന് ഒരു ഒരു വ്യത്യസ്തമായ ഒരു ഇന്ത്യൻ പ്ലേ കാണാനുള്ള ഒരു അവസരമാണ്, അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത്.
ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച നാടക സംവിധായകരിൽ ഒരാളും ലോകമെമ്പാടും ഉറ്റുനോക്കുന്ന തിയേറ്റർ ഒളിമ്പിക്സിൽ തന്റെ നാടകങ്ങൾ പ്രദർശിപ്പിക്കാനായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുമുള്ള ശശിധരൻ നടുവിലാണ് ഈ സംഘത്തിനായി നാടകം സംവിധാനം ചെയ്യുന്നത്. ഒരു മാസത്തോളം കാൻബറയിൽ താമസിച്ച് ഇവരെ നാടകം പഠിപ്പിക്കുകയാണ് ഇദ്ദേഹം.
ഞങ്ങൾക്ക് ധൈര്യം എന്ന് പറയുന്നത് ഞങ്ങളെ കൂടി ഉണ്ടായിരുന്ന ആളുകൾ ഇപ്പോൾ ഓസ്ട്രേലിയയിലോ അല്ലെങ്കിൽ കാൻബറയിലോ അല്ലെങ്കിൽ മെൽബോണിലൊക്കെ വരുന്നു, അവിടെ ഒരു നാടകത്തിനെ ഇഷ്ടപ്പെടുന്നു, നാടകത്തിൽ കളിക്കാൻ താല്പര്യപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ധൈര്യം. ആ ഒരു ധൈര്യം തന്നെയാണ് നാടകം ചെയ്യാൻ പറ്റുന്ന വിശ്വാസം ഉണ്ടാക്കുന്നത്.
അനീതിയുടെയും നീതിയുടെയും കഥ പറയുന്നതുകൊണ്ട് തന്നെ കേരളത്തിൽ മാത്രമല്ല ലോകമെമ്പാടും ഇതിന് പ്രാധാന്യമുണ്ടാകും എന്നും കരുതുന്നു ഇദ്ദേഹം.
ഈ ലോകത്ത് ഓസ്ട്രേലിയ മാത്രമല്ല, ഇന്ത്യയിലും അതുപോലെ തന്നെ എല്ലാ ലോകത്ത് എല്ലായിടത്തും നമ്മൾ കളങ്ങൾ വിട്ട് കടക്കേണ്ട ഒരു സമയമായിരിക്കും. കാരണം ഞാൻ 20 വർഷം മുന്നേ ചെയ്തിട്ടുള്ള ഒരു നാടകമാണ് ഹ്യൂഗിറ്റ. ആ ഹ്യൂഗിറ്റ് വീണ്ടും ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് നമുക്ക് ചില ചതുരക്കളങ്ങളും ചില ചിട്ടകളും ചില വട്ടങ്ങളും ചില നിയമങ്ങളും മാത്രമായിട്ട് പാലിക്കപ്പെട്ട് നടക്കുക. നമ്മൾ അങ്ങനെ ആ സൊസൈറ്റിയിൽ നമ്മൾ കുടുങ്ങി കിടക്കുക, സൊസൈറ്റിയുടെ ചില വരകളിലൊക്കെ ഇങ്ങനെ കുടുങ്ങി കിടക്കുക. നമ്മൾ ഇപ്പോൾ ഈ സമയത്ത് രാജ്യം കത്തിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യം കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വീണ്ടും ആ ചതുരക്കളങ്ങളിൽ തന്നെ നിൽക്കുക എന്ന് പറയുന്നത് മനുഷ്യത്വപരമായിട്ട് ആലോചിക്കുമ്പോൾ ഭയങ്കര കുറ്റകരമാണ് അത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ യൗവനങ്ങൾ നിലനിൽക്കേണ്ടത്, ഈ യൗവനങ്ങളിൽ എന്തുകൊണ്ടാണ് നമ്മുടെ കളങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യം കത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇറങ്ങി ഒന്ന് കെടുത്താനോ അല്ലെങ്കിൽ ചരല് വാരി എറിയാനോ ശ്രമിക്കാത്തത്? അതിൻ്റെ പേരിലാണ് എൻ എസ് മാധവം എന്ന് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഒരു നാടക സംവിധായകൻ എന്നുള്ള എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വെറുതെ ഒരു പെൻസിൽ തിരുത്തുകൊണ്ട് അനുവാചകൻ ഏത് പക്ഷം പിടിക്കണം എന്ന് പറഞ്ഞു തന്നിട്ടുള്ള ഒരാളാണ്. ലോകം മുഴുവൻ തീ പടർന്നുകൊണ്ടിരിക്കുക, തീ പടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലായിടത്തും തന്നെയായിരിക്കും മനുഷ്യന്റെ സ്വഭാവത്തിലാണ് മാറ്റങ്ങൾ വന്നിരിക്കുന്നത്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമുക്കിത് പറയെങ്കിലും ചെയ്യാന്ന് പറയുന്നത് ഒരു നാടകക്കാരൻ്റെ അതിൽ ഒരു കലാകാരൻ്റെ ധർമ്മമാണെന്ന് ഞാൻ വിചാരിക്കണം. അങ്ങനെയാണ് ഇത് എടുക്കുക, ഈ വീണ്ടും ചെയ്യാനുള്ള ഒരു തീരുമാനത്തിൽ എത്താനുള്ള ഒരു കാരണം. നാടകം കഴിഞ്ഞപ്പോഴും പലരും അങ്ങനെ തന്നെ പറയും, വർഗീസ് അച്ഛൻ എന്ന് പറയുമ്പോൾ ഒരു നിമിത്തം മാത്രമാണ്. ശരിക്കും അതിൽ ഈ കളങ്ങൾ തകർത്ത് അനീതിക്കെതിരെ പോരാടുന്ന NS മാധവനാണ്. ഹ്യൂഗിറ്റിയല്ല, ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് നാടകക്കാരെ സംബന്ധിച്ചിടത്തോളം നാടകം ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഈ രാഷ്ട്രീയ പ്രവർത്തനം വ്യക്തിപരമല്ല, അത് കൂട്ടായിട്ടുള്ള ഒരു സംഘം ചേർന്നിട്ടുള്ള ഒരു ആക്രമിക്കലാണ്. ഈ ആക്രമിക്കണമെങ്കിൽ കൂട്ടുണ്ടാവണം, ആ കൂട്ടാണ് നാടക സംഘം.
ഇപ്പൊ നാടകം കണ്ടെടുത്തോളം ഇംഗ്ലീഷും മലയാളവും കൂടി മിക്സ് ചെയ്താണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സംഭവം അധികം നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ ഇംഗ്ലീഷിലെ നാടകം കളിക്കുന്നു അല്ലെങ്കിൽ മലയാളത്തിലെ നാടകം കളിക്കുന്നു, എന്തുകൊണ്ടാണ് ഇംഗ്ലീഷും മലയാളവും മിക്സ് ചെയ്യുന്നത്?
രണ്ട് കാരണമുണ്ട്. ഒന്ന്, നമ്മൾ കളിക്കുന്ന മീഡിയം മലയാളമാണ്. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് തെക്കൻ ദില്ലിയിലെ ഒരു ഇടവകയാണ് ഇതിലെ പള്ളി. ആ പള്ളിയിലെ വികാരിയാണ് ഇദ്ദേഹം. അവിടെ കുറച്ച് മലയാളികൾ, കുറച്ച് ഒറീസക്കാർ, കുറച്ച് ഇംഗ്ലീഷുകാർ, ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ അന്തേവ അതായത് പ്രാർത്ഥനയ്ക്കൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാർ. ഇവിടെ ഞങ്ങൾ ആലോചിച്ചൊരു സംഭവം എന്ന് പറയുന്നത് മലയാളികൾക്ക് മലയാളം അറിയാനും ഇംഗ്ലീഷ് മാത്രം അറിയുന്നവർക്ക് ഇംഗ്ലീഷ് മാത്രം അറിയാനും ഹിന്ദി അതേപോലെ തന്നെ. ഇപ്പം ഇതിലെ ജബ്ബാർ കളിക്കുന്ന ഒരാൾ തെലുങ്കനാണ്, തെലുങ്ക് മാത്രം അറിയുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷും അറിയുന്ന ആൾ. അപ്പം ആളോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഇംഗ്ലീഷിലും തെലുങ്കിലും പറയുന്ന പറഞ്ഞു. ഇതുകൊണ്ട് ഈ വേറെ തരത്തിൽ ഈ കഥാപാത്രങ്ങൾക്കുള്ള ഒരു പ്രത്യേകത വെച്ചിട്ട് ഇത് രണ്ടും പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം റിപ്പീറ്റ് വളരെ ചെറിയൊരു സ്ക്രിപ്റ്റ്, അത് 3-4 പേജുള്ള ഒരു കഥ, അതിനിങ്ങനെ റിപ്പീറ്റേഷൻ ഒരുപാട് ഉണ്ടായാലും അതൊരു പ്രശ്നമാണ്.
ലൂസി, സീ ദാറ്റ് സേട്ട്, ആ സേട്ടൻ ചൂട്, അതിന് ചാലാ മഞ്ചിവാടു మరియు మర్యాదస్తుడు. ഇറ്റ് സീംസ്
ഓസ്ട്രേലിയയുടെ സാംസ്കാരിക വൈവിധ്യത്തെ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്ന ഓക്ക തിയേറ്റർ എന്ന സംരംഭം കൊണ്ട് എന്താണ് ലക്ഷ്യമിടുന്നത് എന്ന് വ്യക്തമാക്കുന്നു ഇതിന്റെ മറ്റൊരു സാരഥിയായ പ്രശാന്ത് ദിവാകർ.
ഒരു പ്രൊഫഷണൽ നാടകം എന്നുള്ള രീതിയിൽ തന്നെയാണ് കാൻബറയിലെ കലാകാരന്മാരെ ചേർത്തിട്ട് ഇത് ഫോം ചെയ്തിരിക്കുന്നത്. അതിൽ നമ്മൾക്ക് പ്രത്യേകിച്ച് മലയാളികൾ അങ്ങനെയെന്ന് തന്നെയില്ല, നമ്മൾക്ക് എല്ലാവരെയും, എല്ലാ നാഷണാലിറ്റിയും എല്ലാ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരെ ഇതിലേക്ക് വെൽക്കം ചെയ്യുന്നതാണ്. ഭാവിയിൽ ഒരുപക്ഷെ കേരളത്തിലെ പ്രൊഫഷണൽ നാടക ഗ്രൂപ്പുകളുടെ ഒരു എക്സ്റ്റൻഷനായി കാണാം. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ചെയ്തിരിക്കുന്നത് കാൻബറയിലെ ലോക്കൽ ടാലൻറ്റ് പൂളിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. ആസ് എ ഫസ്റ്റ് സ്റ്റെപ്പ്, ആദ്യത്തെ ചുവട് എന്ന നിലയ്ക്കാണ് നാടകം ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു മേജർ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ യങ് ടാലൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതിനെ ബേസ് ചെയ്തിട്ട് ഒരു നാടകം ശരിക്കും ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യുക, അതിനൊരുപാട് അതിൻ്റെ ഒരു പ്രൊഫഷണൽ തലത്തിലേക്ക് മാറാനുള്ള ഒരു ശ്രമമാണ്.
ഇപ്പോൾ ഒരു 25 ആക്ടേഴ്സ് സ്റ്റേജിൽ, ആക്ട്രസ് ആൻഡ് ആക്ട്രസ് ആയിട്ട് സ്റ്റേജിൽ ഉണ്ട്. അതിൽ പല ആൾക്കാരും മൾട്ടിപ്പിൾ 2-3 റോൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരാൾ ഒരു റോൾ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എറൗണ്ട് ഒരു 40-50 പേര് വേണ്ടി വരും. പക്ഷെ അതിൻ്റെ ആൾക്കാരുടെ എണ്ണം കുറക്കാൻ വേണ്ടി നമ്മൾ മൾട്ടിപ്പിൾ റോൾസാണ് പല ആൾക്കാരും ചെയ്യുന്നത്. അപ്പോൾ ഒരു 25-30 താഴെ. ഇപ്പം ഞങ്ങൾ റിഹേഴ്സൽ ചെയ്യുന്നത് മെയിനായിട്ട് കാൽവെൽ ഹൈസ്കൂൾ പെർഫോമൻസ് തിയേറ്ററിലാണ് ഞങ്ങളിത് ചെയ്യുന്നത്. അപ്പോ അവിടെ തന്നെയാണ് മെയിൻ റിഹേഴ്സൽസ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേര് വളരെ പാഷനേറ്റ് ആയിട്ട് ഇതിന്റെ കൂടെ നിൽക്കാനുണ്ട്. ഇതിന്റെ പുറകെ വർക്ക് ചെയ്യുന്നവരും സ്റ്റേജിൽ വർക്ക് ചെയ്യുന്നവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നവരും എല്ലാവരും വളരെ പാഷനേറ്റ് ആണ്.
Lucy, why can't you go to the police? എന്തുകൊണ്ട് ലൂസിക്ക് പോലീസിൽ പരാതിപ്പെട്ടുകൂടാ? What can we do now? അങ്ങനെ പറഞ്ഞാൽ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക?
I don't know, but you have to help me.
കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി മലയാളികൾ ഓസ്ട്രേലിയയുടെ പല ഭാഗത്തും നാടക പ്രവർത്തനത്തിനായി മുന്നോട്ട് വരുന്നുണ്ട്. ഈ സംരംഭം കൊണ്ട് ആ പ്രവർത്തനങ്ങൾക്ക് ഊർജം പകരാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് ഈ സംഘം.